എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി കരയറ്റുവാനായി എന്തെങ്കിലും കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ താങ്കളിൽ ഏതോ കുഴപ്പമുണ്ട്. കഷ്ടതകൾ എത്ര ഭാരമേറിയതാണെങ്കിൽ തന്നെയും നമ്മെ സഹായിപ്പാൻ ദൈവം മതിയായവനാണ് എന്ന ഉറപ്പ് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടുന്ന് അങ്ങനെ സഹായിക്കുക തന്നെ ചെയ്യും. അവിടുന്ന് തക്ക സമയത്ത് ഇറങ്ങി വരും. കഷ്ടത്തിലായിരിക്കുന്നവരോട് അവൻ സ്നേഹവും ദയയും കരുണയും കാണിക്കുന്നു. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നാം കാണുന്നതാണ്. നാം 103 സങ്കീർത്തനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. 104 സങ്കീർത്തനം സൃഷ്ടിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. ഇത് പ്രകൃതിയുടെ ഒരു സങ്കീർത്തനമാണ്. ഇതാരംഭിക്കുന്നത് തന്നെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ നീ വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം സൃഷ്ടിയുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവം സൃഷ്ടാവാകൊണ്ട് പ്രകൃതിയിലുള്ള ആ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണിത്. രണ്ടാം വാക്യം, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. സൃഷ്ടിപ്പിൻ്റെ 1 ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. വെളിച്ചമുണ്ടായി. സൃഷ്ടിപ്പിൻ്റെ 2 ഈ വാക്കുകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, തിരശീല പോലെ ആകാശത്തെ വിരിക്കുന്നവൻ എന്ന്. നാം ഒരു കൂടാരം വിരിക്കുന്നത് പോലെ തന്നെ ഈ സങ്കീർത്തനം എഴുതപ്പെട്ട കാലത്ത് യാത്രക്കാർ, പ്രത്യേകിച്ച് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവർ, അവരുടെ വിശ്രമ സ്ഥാനത്ത് രാത്രി എത്തുമ്പോൾ യാത്ര നിർത്തി തങ്ങളുടെ കൂടാരം നിവർത്തുമായിരുന്നു. അതേ രീതിയിലാണ് ദൈവം ആകാശത്തെ വിരിച്ചത്. ദൈവം അത് ചെയ്തപ്പോൾ മുകളിൽ ഒരു പാളി വെള്ളവും വെച്ചു. ദൈവത്തിൻ്റെ തേര് മേഘങ്ങളാണ്. 3 അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. സൃഷ്ടിപ്പിൻ്റെ 2 ദൈവം പറഞ്ഞു വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന്. ഇനിയും 5-6 വാക്യങ്ങൾ നോക്കിക്കേ. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്കും മീതെ നിന്നു. സൃഷ്ടിപ്പിൻ്റെ 3 ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം അവയ്ക്ക് മുകളിൽ വെള്ളം നിർത്തി. മുകളിൽ കൂടി പോകുന്ന മേഘങ്ങൾ വളരെയധികം ജലം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവം കരയെയും വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. 7-8 വാക്യങ്ങളിൽ, അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബദ്ധപ്പെട്ടു, മലകൾ പൊങ്ങി താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. 4 ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചില്ല. ദൈവം ഇത്രമാത്രം പറഞ്ഞു, പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായി ഉതകട്ടെ. ഈ ഭൂമിയിൽ സമയത്തെ നിയന്ത്രിക്കുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. ഇനിയും 19 വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ വായിക്കുന്നത്, അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു. ഭൂമിയിൽ വിതയുടെയും കൊയ്ത്തിൻ്റെയും കാലം നിയന്ത്രിക്കുന്നത് സൂര്യനും ചന്ദ്രനുമാണെന്ന് പുരാതന മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു. കാലനിർണയത്തിനായി ദൈവം ചന്ദ്രനെ നിയമിച്ചു. സൂര്യനും ചന്ദ്രനും അതിൻ്റെ നിർണയിക്കപ്പെട്ട സമയമനുസരിച്ച് നീങ്ങുന്നു. അർത്ഥമില്ലാത്തൊരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത് എന്നൊരിക്കലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. 5 ദൈവം എന്തിനെയാണ് സൃഷ്ടിച്ചത്? ആ ദിവസമാണ് ജന്തുക്കൾക്ക് ജീവൻ പ്രത്യക്ഷപ്പെട്ടത്. 25-26 വാക്യങ്ങളിൽ, വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്, അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാൻ ഉണ്ട്. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ കടലിലെ എല്ലാവിധ ജന്തുക്കളും ഉണ്ടായി. മനുഷ്യൻ്റെ കാര്യം എന്താണ്? 30 വാക്യം, നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. മനുഷ്യനെ ഭൂമിയിൽ ആക്കി വെക്കുവാൻ പോവുകയാണ്. അവൻ്റെ ഭവനം അവന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 31-ാം വാക്യം: യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ, യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടി അവൻ അത് സൃഷ്ടിച്ചവസാനിപ്പിച്ചപ്പോൾ ദൈവം അതിനെ നോക്കി സകലവും നല്ലത് എന്ന് കണ്ടു. 32-ഉം 33-ഉം വാക്യങ്ങൾ: അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അത് പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തെ സ്തുതിപ്പാനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനെ ഭൂമിയിലാക്കി വെച്ചതാണ്. അവന് ഒരു മേൽവിലാസമുണ്ട്. ഏദൻ തോട്ടത്തിലെ ആ 1-ാം നമ്പറിൽ അവൻ താമസിക്കുന്നു. 34-ാം വാക്യം: എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പീൻ. മനുഷ്യൻ പാപം ചെയ്തു, അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? അതേ സുഹൃത്തെ, ദൈവം അവനെ ഭൂമിയിൽ നിന്ന് മാറ്റുവാൻ പോകുകയാണ്. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകാത്ത പക്ഷം ഒരു കാര്യം നിശ്ചയമായി എനിക്ക് താങ്കളോട് പറയുവാൻ കഴിയും: ഈ ഭൂമി താങ്കളുടെ സ്ഥിരവാസസ്ഥലമായിരിക്കില്ല. ദൈവം താങ്കളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. താങ്കൾക്ക് വേണ്ടി മറ്റൊരു മേൽവിലാസം ദൈവത്തിൻ്റെ വക്കലുണ്ട് എന്ന് ചുരുക്കാം. 105-ഉം 106-ഉം സങ്കീർത്തനങ്ങൾ ചരിത്ര സങ്കീർത്തനങ്ങളാണ്. അബ്രഹാം മുതൽ മോശ വരെയുള്ള ചരിത്രത്തിൽ കാണുന്ന ദൈവത്തിനുള്ള സ്തോത്രം ചെയ്തുകൊണ്ടുള്ള ഗാനമാണ് 105-ാം സങ്കീർത്തനം. ഇത് ദാവീദാണ് എഴുതിയത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾക്ക് തുല്യമാണ്. അവിടെ ദാവീദ് സമാഗമന കൂടാരം യെരുശലേമിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ചരിത്രം വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കട്ടെ. 105-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ. ഇവിടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞുപോയി അബ്രഹാമിൻ്റെ പിൻഗാമികളിൽ സങ്കീർത്തനക്കാരൻ ആരംഭിക്കുകയും ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് യോസഫിൽ കൂടി അവരെ അനുഗമിച്ച് മിസ്രയീം ദേശത്ത് അവൻ ചെന്നു ചേരുന്നു. ഞാൻ 105-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യമാണ് അടുത്തതായി വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്നു പാർത്തു. പിന്നീട് ദൈവജനം മിസ്രയീമിരാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു. താഴോട്ട് വളരെ ശ്രദ്ധേയമായ മോശയുടെയും അഹ്റോന്റെയും പ്രവർത്തന രീതിയെക്കുറിച്ച് നാം വായിക്കുന്നു. ഇനി 38-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു, അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു എന്ന് നാം വായിക്കുന്നു. വാസ്തവത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടായി. ആ മഹാവ്യാധികൾക്ക് ശേഷം തങ്ങളുടെ ദേശത്തു നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചത് അവർക്ക് സന്തോഷമായിരുന്നു. പിന്നീട് ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നു. സ്തുതി കരേറ്റത്തക്ക ചരിത്രമായി ഇസ്രായേലിൻ്റെ ചരിത്രത്തെ സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി കരേറ്റുവാനായി എന്തെങ്കിലും കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ താങ്കളിൽ ഏതോ കുഴപ്പമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നത് പോലെ, യഹോവയെ സ്തുതിപ്പീൻ. 106-ാം സങ്കീർത്തനം മറ്റൊരു ചരിത്ര സങ്കീർത്തനമാണ്. ഇത് ദീർഘമായ ഒരു സങ്കീർത്തനവും മാത്രമേ. ഈ സങ്കീർത്തനത്തോടുകൂടെ സങ്കീർത്തനങ്ങളുടെ സംഖ്യാഭാഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയാണ് ഈ സങ്കീർത്തനത്തിലെ പ്രതിപാദ്യ വിഷയം. 106-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് വായിക്കുന്നു. പാപം ഏറ്റുപറയുന്നതിനെക്കുറിച്ച് ഈ സങ്കീർത്തനവും പറയുന്നു. ആറാം വാക്യത്തിൽ കാണുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമയ്ക്കായി കർത്താവിനോട് അപേക്ഷിക്കുകയും നിങ്ങളുടെ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനും അവനെ നന്ദി കരയേറ്റുന്നതിനും കഴിയും. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ കഴിയും. ഈ സങ്കീർത്തനക്കാരൻ ഇസ്രായേലിൻ്റെ പരാജയവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും നമുക്ക് കാണിച്ചു തരുന്നു. ഈ സങ്കീർത്തനങ്ങൾ നാം നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. 107 സങ്കീർത്തനത്തിലേക്ക് നാം ഇനിയും വരികയാണ്. സങ്കീർത്തനങ്ങളുടെ ആവർത്തന ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്, 107 സങ്കീർത്തനത്തോടെ. ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേലിലെ ശേഷിപ്പ് വീണ്ടും ഒരുമിച്ചുകൂടി ദേശത്ത് പ്രവേശിപ്പാൻ തയ്യാറായി നിൽക്കുന്നതായി പ്രവചനപരമായി നാം കാണുന്നു. അവർ തങ്ങളുടെ വർഷങ്ങളോളം ദീർഘിച്ച അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ദൈവം അവരെ എപ്രകാരം നയിച്ചു എന്നും അവൻ തങ്ങളോട് എപ്രകാരം ഇടപെട്ടു എന്നും തങ്ങളെ താഴ്ത്തി എന്നും കാത്തു സൂക്ഷിച്ചു എന്നും അവർ പഴയ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഇവ എനിക്കും നിങ്ങൾക്കും പ്രായോഗികമായ കാര്യങ്ങളത്രേ. ദൈവം നല്ലവനാകുന്നു എന്നതാണ് 107 സങ്കീർത്തനത്തിൻ്റെ മുഖ്യ വിഷയം. ഇതും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ഇതിലെ പ്രവചനപരമായ ആ വശം അനേകരും കാണുന്നില്ല. ഇത് അലഞ്ഞു തിരിയുന്ന യഹൂദൻ വീണ്ടും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള പാട്ടാണ്. ഇന്ന് നമുക്കും ഇത് പ്രത്യേകമായി അർത്ഥവത്താണ്. അനേകം വിശ്വാസികൾക്കിത് അനുഗ്രഹകാരണമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാനം 4 ചരണങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പല്ലവി 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. 8, 21, 31 എന്നീ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം എന്നതാണ് നാം ആദ്യം കാണുന്നത്. അവൻ തൻ്റെ മക്കളെ നടത്തുന്നു. 1, 2 വാക്യങ്ങൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ചുറ്റി നടന്ന് വിമർശിക്കുകയും പരാതി പറയുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിയെങ്കിൽ സുഹൃത്തെ താങ്കൾക്ക് യോജിക്കുന്നതല്ല. എന്നാൽ ദൈവം എത്ര നല്ലവനാകുന്നു എന്ന് മറ്റുള്ളവരോട് പറയുകയാണ് വേണ്ടത്. ദൈവം നല്ലവനാണ്. എന്നാൽ ഈ ലോകത്തിൽ ദൈവത്തിന് നല്ല പേരല്ലുള്ളത്. ദൈവത്തിൻ്റെ കീർത്തി ഇന്ന് അത്ര നന്നല്ല. കീർത്തി എന്ന് പറയുന്നത് ജനം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. ലോകത്തിലെ ജനകോടികളിൽ പ്രശസ്തരായ അധികം ആളുകൾ ദൈവത്തിൻ്റെ സ്നേഹിതരായിട്ടില്ല. അവന് വേണ്ടി സാക്ഷ്യം പറയുന്നതിനും അവന് വേണ്ടി വാദിക്കുന്നതിനും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുവാൻ അധികം ആളുകളില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചുറ്റുപാട് ഒന്ന് നോക്കിയാൽ മതി. ഒരു സാധാരണക്കാരനായ വിശ്വാസി, ഒരു ദൈവവൈതൽ ദൈവത്തെ ഒരു നല്ല അയൽക്കാരനായി പരിഗണിക്കുന്നില്ല. ദൈവത്തെ അല്പം അകറ്റി നിർത്തുകയാണ് അവൻ ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വിഷമമുള്ള കാര്യമാണെന്നും അവർ ചിന്തിക്കുന്നു. അനേകം ആളുകളും ദൈവത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തങ്ങളെ പിടികൂടാൻ കാത്തു നിൽക്കുന്ന ഒരു പോലീസുകാരനെ പോലെയാണ് കാണുന്നത്. ദൈവം നല്ലവനാണെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അത് അവൻ്റെ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കും. ദൈവം നല്ലവനാണ്, ഇത് തെളിയിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ്. ഇത് വാസ്തവമായ കാര്യമത്രേ. യഹോവ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും നിന്ന് കൂട്ടിച്ചേർത്തതായിട്ടുള്ള ആളുകൾ, അവൻ ആളുകളെ കൂട്ടിച്ചേർക്കും. ആരാണവർ? ദൈവം ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. 4 മുതലുള്ള വാക്യങ്ങൾ, അവിടെ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചു വരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. 107 സങ്കീർത്തനം സങ്കീർത്തനത്തിൻ്റെ ആവർത്തന ഭാഗത്തിൻ്റെ ആരംഭമാണെന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പുസ്തകമായ ആവർത്തന പുസ്തകത്തോടാണ് ഇതിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പൂർണ്ണതയും സ്തുതിയുമാണ് ഈ ഭാഗത്തടങ്ങിയിരിക്കുന്നത്. ആവർത്തനം 28:64-65 വാക്യങ്ങളിൽ ദൈവം നേരത്തെ ഇസ്രായേൽ ജനത്തോട് അവരുടെ പാപം നിമിത്തം ദൈവം അവരെ ചിതറിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും എന്ന് നാം വായിക്കുന്നു. യഹൂദജനം ദൈവത്തെ അനുസരിക്കാതെ ദേശത്തു നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം ഇതായിരുന്നു. എന്നാൽ ദൈവം അവരെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ പോകുന്നു. താൻ അവരെ ദേശത്ത് പാർപ്പിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നതിൻ്റെ മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് നമ്മെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ ദൈവം താണിറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും രക്ഷിച്ചു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം അത് ചെയ്തില്ല എങ്കിൽ ദൈവം അപ്രകാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിയരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൻ്റെ മഹത്വകരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗത്തുകൂടി ദൈവം നമുക്കൊരു ദൂത് നൽകുന്നു, ദൈവത്തിൻ്റെ ക്ഷമ. അവൻ ബദ്ധന്മാരെ വിടുവിക്കുന്നു. സ്തുതിയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. 8 വാക്യം നോക്കിക്കാട്ട്, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഈ സങ്കീർത്തനം നാം മുൻപോട്ട് പഠിക്കുമ്പോൾ ദൈവം ബദ്ധന്മാരെ വിടുവിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. തടവിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രവും നാം കാണുന്നത്. ഇസ്രായേൽ ജനത്തെ അവരുടെ കഷ്ടതയുടെ സമയത്ത്, അതായത് വരുവാനിരിക്കുന്ന മഹാപീഡന കാലത്തെയാണ് ഇത് വിശദീകരിക്കുന്നത്. ആ സമയം ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിലാകുന്നു എങ്കിൽ ദൈവം അവരെ വിടുവിച്ച് ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. 10 വാക്യം, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. തടവുകാരൻ്റെ നിസ്സഹായ അവസ്ഥയുടെ ഒരു വിവരണമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 14-16 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ശിമോൻ പത്രോസിനെ ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കാര്യം ഓർക്കുക. രാത്രിയിൽ പൗലോസിനെയും ശീലാസിനെയും എങ്ങനെ ദൈവം വിടുവിച്ചു എന്ന് ചിന്തിക്കുക. നമ്മയും അവൻ പാപമാകുന്ന കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവം നമുക്ക് ക്ഷമ നൽകി. ഓരോരുത്തർക്കായും ദൈവത്തിൻ്റെ വക്കൽ ക്ഷമയുണ്ട്. എനിക്ക് ക്ഷമയുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കപ്പെടുന്നില്ല എന്ന് ചിലർ ചോദിച്ചേക്കാം. ഇന്നും ലോകത്തിലെ തടവറയിൽ ക്ഷമ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി ഒരു ഭയങ്കരനായ കുറ്റവാളിക്ക് അവൻ്റെ ശിക്ഷ ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ ആ കുറ്റവാളി അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ജയിൽ അധികൃതർ വളരെയധികം കുഴപ്പത്തിലായി. ഒരു വ്യക്തിക്ക് കുറ്റം ക്ഷമിച്ച് തടവ് ശിക്ഷ ഇളച്ചു കൊടുക്കുകയും അത് അയാൾ നിരസിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യുക? അവസാനം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ന്യായാധിപൻ വിധിച്ചത് ഇപ്രകാരമാണ്, ആ മനുഷ്യൻ തടവറയിൽ കഴിയണം എന്ന്. സ്വതന്ത്രനാകുന്നതിന് മുൻപ് ഒരു വ്യക്തി ക്ഷമ സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവ് താങ്കളോട് ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് പാപങ്ങളുടെ മോചനവും അകൃത്യങ്ങളുടെ ക്ഷമയും ഉണ്ട് എന്നോർക്കണം. എന്നാൽ നാം അത് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അതേ സുഹൃത്തെ, താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ ക്ഷമ സ്വായത്തമാക്കിയിട്ടുണ്ടോ? സ്വന്തമാക്കിയിട്ടുണ്ടോ? പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും താങ്കൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒന്നാണ്. ഭാവിയിൽ ഇസ്രായേൽ ജനത്തിന് ഇത് എത്രമാത്രം അർത്ഥവത്താകുവാൻ പോകുന്നു എന്ന് ചിന്തിക്കുക. അവരിൽ പലരും തടവിലായിരിക്കും. ദൈവം അവരെ വിടുവിച്ച് അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഇനിയും നാം കാണുന്നത്. അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവമാണ്. അതേ പല്ലവിയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. 21 വാക്യം, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 22 വാക്യം, അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും യാഗങ്ങൾ കൊണ്ടുവരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായി കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുള്ളതിനാൽ നമുക്കവനെ സ്തുതിക്കുവാൻ സാധിക്കും. അവൻ താങ്കളെ ഈ സമയം വരെയും കാത്തു പരിപാലിച്ച് നടത്തിക്കൊണ്ടു വന്നു എന്നോർക്കണം. 23-24 വാക്യങ്ങൾ, കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. സങ്കീർത്തനക്കാരൻ്റെ കാലത്ത് കച്ചവട യാത്രക്കാരായിരിക്കുക എന്നത് വളരെ അപകടകരമായ കാര്യമായിരുന്നു. കച്ചവടത്തിനായി കപ്പൽ യാത്ര ചെയ്തു പോകുന്ന ഒരു വ്യക്തിക്ക് താൻ മടങ്ങി വരുമോ ഇല്ലയോ എന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. ഇക്കാലത്ത് ഒരു കപ്പലിലോ വിമാനത്തിലോ യാത്ര ചെയ്യുന്നവരെക്കാൾ അധികം അവർ ദൈവത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അനുവക്ഷണമായിരുന്നു. പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ അപ്രകാരമുള്ള അവസരങ്ങളിൽ തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ മനോഹരമായ കാര്യമത്രേ. ഇനിയും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കാണുന്നു. അവൻ തൻ്റെ ജനത്തിൽ പ്രമോദിക്കുന്നു എന്ന് അവസാനത്തെ ചരണം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇത് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാവുന്ന പല്ലവിയാണ്. കാരണം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് ആവശ്യമാണ്. ഇന്ന് നാം പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്, ശക്തിയെക്കുറിച്ച് ബോധവാന്മാരല്ല. ആദിമസഭ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അധികം ബോധമുള്ള സഭയായിരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് ഇപ്പോൾ നമുക്ക് മുടന്തരായവരോട് പറയുവാൻ കഴിയുകയില്ല. എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യവുമില്ല. ഇന്ന് നമ്മുടെ കൈകളിൽ ആവശ്യം പോലെ ഭൗതികമായിട്ടുള്ള സമ്പത്തുണ്ട്, എന്നാൽ ആത്മീയമായ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. 32-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ശക്തിക്ക് മുമ്പേ സ്തുതി ആവശ്യമാണ്. 43-ാം വാക്യത്തിൽ നാം കാണുന്നു, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ദൈവത്തിൻ്റെ കൃപയും കരുണയും തൻ്റെ ജനത്തിന്മേൽ ധാരാളമായി അവൻ നൽകിത്തരുന്നു. നമുക്കവൻ്റെ കൃപകളെ ഓർത്ത് അവന് നന്ദി കരേറ്റാം, അവന് സ്തുതി കരേറ്റി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.